told you that there's a fire of judgment and a fire of God's presence.
ഞാൻ നിങ്ങളോട് രണ്ട് തരത്തിലുള്ള ദൈവത്തിന്റെ അഗ്നിയെക്കുറിച്ച്, ദൈവത്തിന്റെ അംഗീകാരത്തിന്റെയും ദൈവത്തിന്റെ ന്യായവിധിയുടെയും അഗ്നിയെക്കുറിച്ച് പറഞ്ഞു.
I don't want to speak about the fire of judgment because I hope none of us will ever have to face that.
ദൈവത്തിന്റെ കോപത്തിന്റെ, ദൈവത്തിന്റെ ന്യായവിധിയുടെ അഗ്നിയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ ആരുടെയും അവകാശമായി തീരാതിരിക്കട്ടെ.
But the word of Jesus is very clear that everybody will one day be salted by fire according to Mark chapter 9 and verse 49.
മർക്കോസ് 9-ാം അധ്യായം 49-ാം വാക്യത്തിൽ യേശുവിന്റെ വാക്കുകൾ വളരെ വ്യക്തമായി പറയുന്നു. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും.
And verse 48, it talks about which type of fire it is, the fire of judgment.
48-ാം വാക്യത്തിൽ ഏത് തരത്തിലുള്ള അഗ്നിയാണ് പറയുന്നത്? അത് ദൈവത്തിന്റെ വിധിയുടെ,
ന്യായവിധിയുടെ 48-ാം വാക്യത്തിലും 48-ാം വാക്യത്തിലും
അഗ്നിയെക്കുറിച്ച് യേശു പറയുന്നു.
And if you want to escape that fire,
ആ അഗ്നി, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ,
verse 42, don't cause a little one to stumble.
42-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്താതിരിക്കുവാൻ.
You who are parents,
മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾ,
don't do anything in your house that will make your children stumble.
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്താലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
By the way you speak,
നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം,
and the way you do something with money or anything in the house,
panam sambandhicho mattu karyangal sambandhicho ningal bhavanathil cheyina ella karyangalum,
then our little one should not stumble.
Nammude kunjangal adu vali idari poguvan orikkalum idayagarathu.
Do you know how many believing parents behave in such a bad way in their home before their own children?
തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പാകെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന വിശ്വാസികളായ എത്ര മാതാപിതാക്കളുണ്ട് എന്നറിയാമോ?
You know what I used to say in Bangalore?
ബാംഗ്ലൂരിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്,
if you are like that,
നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ,
and you have no repentance and no desire to change,
നിങ്ങൾ മാനസാന്തരപ്പെടുവാനും നിങ്ങളുടെ ജീവിതം മാറുവാനും നിങ്ങൾ താല്പര്യമില്ലാത്തവരാണെങ്കിൽ,
after the meeting is over,
മീറ്റിംഗ് കഴിയുമ്പോൾ,
go and buy a rope from a hardware shop,
നിങ്ങൾ പോയി നല്ല കയർ കിട്ടുന്ന ഒരു കടയിൽ പോയി കയർ വാങ്ങുക,
and get a heavy piece of iron or a stone or something,
വലിയ ഒരു ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ വലിയൊരു കല്ലോ നിങ്ങൾ വാങ്ങുക,
and tie it tight around your neck,
അത് നിങ്ങളുടെ കഴുത്തിന്മേൽ കെട്ടിയിടുക,
and there's a lake about 3 kilometers from here, go and jump in it.
ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെ ഒരു തടാകമുണ്ട്, അവിടെ പോയി നിങ്ങൾ ഈ കഴുത്തിൽ വലിയ ഭാരവുമായിട്ട് അങ്ങോട്ട് ചാടുക.
Make sure it's a heavy stone, not a light one.
ഞാൻ പറയാറുണ്ട്, വളരെ സൂക്ഷിക്കണം, അത് വളരെ ഭാരമുള്ള ഒരു കല്ലായിരിക്കണം.
People say, oh, Brother Zach is very hard in the way he speaks.
അപ്പോൾ പലരും പറയാറുണ്ട്, Brother Zach വളരെ കഠിനമായ രീതിയിലാണ് സംസാരിക്കാറുള്ളത്.
I say, you haven't read your Bible.
അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ വായിച്ചിട്ടില്ലേ?
I'm only telling you what Jesus said.
യേശു പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാനും നിങ്ങളോട് പറയുന്നത്.
42.
42-ാമത്തെ വാക്യം,
Anyone who causes these little ones to stumble, it's better that he take a heavy millstone, hang it around his neck and go and cast it into the sea.
എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇളർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവനേറെ നല്ലത്.
Why did he say a big stone?
എന്തുകൊണ്ടാണ് വലിയ ഒരു തിരികല്ല് എന്ന് യേശു പറഞ്ഞത്?
To make sure that he don't come up, that's why.
അവനൊരിക്കലും പൊങ്ങി വരുവാൻ സാധിക്കരുത്, അതിനു വേണ്ടിയിട്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്.
In the English it says heavy one.
ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ ഭാരമുള്ളത്, ഹെവി എന്നാണ്.
I tell you, most Christians don't have the slightest idea of what Jesus was like.
യേശു എങ്ങനെ ഉള്ള ഒരാളായിരുന്നു എന്നതിനെക്കുറിച്ച് മിക്കവാറും ക്രിസ്ത്യാനികൾക്ക് അല്പം പോലും അറിവില്ല.
All they know was he touched the lepers and he said, come to me all you who labor and are heavy laden.
അവർക്കറിയാവുന്ന കാര്യം, യേശു കുഷ്ഠരോഗിയെ തൊട്ടു, അങ്ങനെ പറഞ്ഞു, പറഞ്ഞു, അക്കാര്യങ്ങളൊക്കെയാണ് അവർക്കറിയാം.
There is nobody who spoke about hell as much as Jesus Christ in the whole Bible.
ബൈബിളിൽ നരകത്തെക്കുറിച്ച് നിത്യനരകത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ അത്രയും സംസാരിച്ച മറ്റൊരു വ്യക്തിയും ഇല്ല.
ബിക്കോസ് നോബഡി എൽസ് ഹാഡ് സീൻ ഹെൽ. ഹി വാസ് ദി ഓൺലി വൺ ഹു ഹാഡ് സീൻ ഇറ്റ്. ഹി നോസ് ഹൗ സീരിയസ് ഇറ്റ് ഈസ്.
എന്തുകൊണ്ടാണ് അതിന്റെ കാര്യം? യേശു അല്ലാതെ മറ്റൊരാളും യഥാർത്ഥം നരകം എന്താണെന്ന് കണ്ടിട്ടില്ല. യേശു അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെത്ര ഭീകരമാണെന്ന് യേശുവിന് അറിയാം.
People ask me, Brother Zach, why do you speak so much against anger and lusting with the eyes?
എന്നോട് പലരും ചോദിക്കാറുണ്ട്, സഹോദര സാക്ക്, എന്തുകൊണ്ടാണ് കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ കുറിച്ചും കോപത്തെക്കുറിച്ചും വളരെ നീ സംസാരിക്കുന്നത്?
I say because in the Sermon on the Mount, Jesus mentioned hell only twice.
അതിന് ഞാൻ ഉത്തരം പറയുന്നത്, ഗിരിപ്രഭാഷണത്തിൽ യേശു രണ്ട് പ്രാവശ്യം മാത്രമാണ് നരകത്തെക്കുറിച്ച് സംസാരിച്ചത്.
One was in relation to anger.
ഒന്ന് കോപത്തെ സംബന്ധിച്ച് യേശു പറഞ്ഞപ്പോഴാണ്.
And the other was in relation to sexual sin.
മറ്റേത് ലൈംഗികമായിട്ടുള്ള പാപത്തെക്കുറിച്ച് യേശു പറഞ്ഞു.
Sexual sin with your eyes or sexual sin with your hand?
കണ്ണുകൊണ്ട് ദുർനടപ്പ് അല്ലെങ്കിൽ ദുർമോഹം അല്ലെങ്കിൽ നിന്റെ കൈകൊണ്ട് ലൈംഗികമായ രീതിയിലുള്ള പാപം ചെയ്യുന്ന ഈ കാര്യത്തെക്കുറിച്ച് യേശു
പരാമർശിച്ചു.
നമുക്ക് വായിക്കാം.
If these are the only two sins in the Sermon on the Mount that Jesus spoke in relation to hell, I'm going to speak about it till the end of my life.
ഈ രണ്ടേ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രമുള്ള ബന്ധത്തിലാണ് നരകത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചതെങ്കിൽ ഞാനും എന്റെ ജീവിതകാലം മുഴുവനും ആ കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കും.
And many of you have heard many preachers. Tell me which other preacher do you hear speaking about these two things all the time?
നിങ്ങൾ അനേക പ്രസംഗകരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാമോ ഈ രണ്ട് കാര്യങ്ങൾ കൂന്തൽ നൽകി പ്രസംഗിക്കും?
All that they talk about is how to you should give them their money.
അവർ സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും നിങ്ങൾ അവരുടെ ശുശ്രൂഷയെ സഹായിക്കുവാൻ നിങ്ങൾ പണം കൊടുക്കുന്ന കാര്യം അവർ പറയാറുണ്ട്.
Comforting people, saying God loves you so much and all that.
മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് അവർ പ്രസംഗിക്കുന്നു.
Yeah, there are two fires.
അതെ, രണ്ട് തരത്തിലുള്ള അഗ്നികളുണ്ട്.
There is a fire that brings judgment and there is a fire of God's presence.
ദൈവത്തിന്റെ ന്യായവിധി കൊണ്ടുവരുന്ന ഒരു അഗ്നിയും ദൈവത്തിന്റെ അംഗീകാരം അത് സൂചിപ്പിക്കുന്ന അഗ്നിയും.
Yeah, I want to speak about the fire of God's presence.
ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അഗ്നി, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്.
And the first time we read it is God dwelling in the bush which Moses saw.
ആദ്യമായി അത് പരാമർശിക്കപ്പെടുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മരുഭൂമിയിൽ ചുരച്ചെടിയിൽ മോശയ്ക്ക് പ്രത്യക്ഷനാകുന്ന.
You know, Moses had walked by those bushes many times in his life in 40 years.
40 വർഷങ്ങൾ മോശ മരുഭൂമിയിൽ അങ്ങനെയുള്ള ചെടികൾക്കരികെ നടന്നിട്ടുണ്ട്.
But one day he saw a bush burning.
എന്നാൽ ഒരു ദിവസം ഒരു മുൾപടർപ്പ് അഗ്നി കത്തുന്ന നിലയിൽ മോശ കണ്ടു.
There may be many bushes that catch fire in the desert accidentally.
ഒരു പക്ഷേ മരുഭൂമിയിൽ പലപ്പോഴും ഉൾപ്പടർപ്പിന്മേലൊക്കെ തീ വരാറുണ്ട്.
This was different. This was a different type of fire altogether.
എന്നാൽ ഇത് വ്യത്യസ്തമായ നിലയിലുള്ള ഒരു അഗ്നിയായിരുന്നു.
It was not like those other fires that burn up bushes.
ആ മരുഭൂമിയിൽ ഇങ്ങനെയുള്ള ചെടികളെ ദഹിപ്പിക്കുന്ന അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന തരത്തിലുള്ള അഗ്നിയായിരുന്നു.
Stopped to look.
മോശ അത് കാണുവാനായി അവിടെ നിന്നു.
And God spoke to him.
ദൈവം അവനോട് സംസാരിച്ചു.
And for many many years this is what the Lord has spoken to me.
എന്നോട് വളരെ വർഷങ്ങളായി ദൈവം സംസാരിച്ച ഒരു കാര്യം ഇതാണ്.
That is what I want you to be.
അതാണ്, അങ്ങനെ നീ ആയിരിക്കണം എന്ന് ദൈവം എന്നോട് സംസാരിച്ചു.
People who come to know you must see something different in your life from what they see in all the other bushes in the world.
നിന്നെ കാണുന്നവർ മറ്റുള്ള മുൾപ്പടപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ കാണണം.
It doesn't matter if there are too many people. There may be many other shepherds who are not interested.
In the
desert.
മരുഭൂമിയിൽ മറ്റ് അനേക ഇടയന്മാർ ഉണ്ടായിരിക്കാം. അവർക്ക് ഇക്കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല.
But God was interested in that one shepherd called Moses.
എന്നാൽ ദൈവം താല്പര്യപ്പെട്ട ഒരു ഇടയൻ മോശ മരുഭൂമിയിൽ ഉണ്ടായിരുന്നു.
All the other shepherds can go.
മറ്റുള്ള ഇടയന്മാർക്കൊക്കെ പോകാം.
And that's what the Lord showed me.
അതാണ് ദൈവം എന്നെ കാണിച്ചു തന്നത്.
So many people will pass by you and they don't see anything different.
അനേകർ നിന്നെ കടന്നു പോകും, നിന്നിൽ വ്യത്യസ്തമായി ഒന്നും കാണുകയില്ല.
But there will be a Moses.
എന്നാൽ ഒരു മോശ.
There will be one here, one there.
അവിടെ ഒരാൾ, ഇവിടെ മറ്റൊരാൾ.
They are the ones I'm trying to reach.
അവരെയാണ് നിന്നിലൂടെ ഞാൻ സ്പർശിക്കുവാൻ
ശ്രമിക്കുന്നത്. They will stop.
അവർ നിൽക്കും.
And they will come to you.
അവർ നിന്റെ അടുക്കൽ വരും.
And then I will speak to them through you, just like I spoke from the burning bush.
അന്ന് മുൾപടപ്പിന്റെ നടുവിൽ നിന്ന് ഞാൻ മോശയോട് സംസാരിച്ചതുപോലെ നിന്റെ ജീവിതത്തിലൂടെ ഞാൻ അവരോടും സംസാരിച്ചു.
And that is why all these 32 years that we built churches, I have never looked for crowds.
അതുകൊണ്ടാണ് കഴിഞ്ഞ 32 വർഷങ്ങളായി സഭയുടെ പണിയിൽ ഞാൻ വലിയ ആൾക്കൂട്ടത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചത്.
I have looked for a Moses in the desert.
ഞാൻ മരുഭൂമിയിലുള്ള ഒരു മോശ, അവനിലാണ് എന്റെ ശ്രദ്ധ.
I say, let the 600,000 go to any church. I am looking for the Joshua and the Caleb who want to enter Canaan.
600,000 ആൾക്കാരെ ഏതെങ്കിലും സഭകളിൽ പോകട്ടെ, ഞാൻ നോക്കുന്നത് ഒരു ജോഷുവയെയും ഒരു കാലബിനെയും അവരെ പോലെയുള്ളവരെയും.
I want a church of two people, Joshua and Caleb.
എനിക്ക് രണ്ടുപേരുള്ള ഒരു സഭ മതി, ജോഷുവയെയും കാലബിനെയും.
Who enter Canaan.
അവരെ കാനാനിൽ പ്രവേശിക്കുന്നത്.
How many of you would be happy with a church of two people?
നിങ്ങളിൽ എത്ര പേർ രണ്ടുപേർ മാത്രമുള്ള ഒരു സഭയിൽ സന്തോഷമുള്ളവരായിരിക്കും?
God is my witness. If they are like Joshua and Caleb, I'll be supremely happy.
ദൈവം എനിക്ക് സാക്ഷിയാണ്, അങ്ങനെയുള്ള രണ്ടു പേർ യോശുവയെയും കാലബിനെയും പോലെയുള്ളവരാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്.
600,000 can go to any church they want.
600,000 പേർക്ക് ഏതെങ്കിലും സഭയിൽ പോകട്ടെ.
Those who are interested in killing the giants and who got faith that God with us will kill every giant in Canaan.
കാനാനിലെ എല്ലാ മല്ലന്മാരെയും സംഹരിക്കുവാൻ ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ
അവരെ. As I wander around Babylon and Babylonian churches today,
ബാബിലോണിയ സഭകളിൽ ഞാൻ പലയിടത്തും പോയി കാണുമ്പോൾ,
I'm not looking for good musicians.
ഞാൻ നല്ല സംഗീതജ്ഞരെ അല്ല ഞാൻ അന്വേഷിക്കുന്നത്.
Somebody who can play the keyboard, somebody who can play the guitar in my church, I am not interested.
ഗിറ്റാറോ കീബോർഡോ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ അല്ല ഞാൻ അന്വേഷിക്കുന്നത്.
I am looking for a Daniel who will determine in his heart that I will not defile myself even though I am in Babylon.
ഞാൻ ബാബിലോണിലാണെങ്കിലും എന്നെ ഞാൻ മലിനപ്പെടുത്തുകയില്ല എന്ന് നിർണയിക്കുന്ന ദാനിയേലിനെ പോലെയുള്ള വ്യക്തികളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്.
Daniel couldn't play a keyboard or a guitar. I am not interested.
ദാനിയലിന് ഒരുപക്ഷെ കീബോർഡോ ഗിറ്റാറോ വായിക്കുവാൻ അറിവില്ലായിരിക്കാം, അതെനിക്ക്
പ്രശ്നമല്ല.
അവന് ഒരുപക്ഷെ ഒരു സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിവില്ലായിരുന്നു, അതെനിക്ക് പ്രശ്നമല്ല.
ഇറ്റ് മേ ബി എ ചർച്ച് ഓഫ് ഓൺലി 4 പീപ്പിൾ.
ഒരുപക്ഷെ വെറും 4 പേർ മാത്രമുള്ള ഒരു സഭയായിരിക്കും.
ദാനിയൽ, ഷാദ്രാക്, മിശാക്, അബദ്നെഗോ.
ദാനിയൽ, ഷാദ്രാക്, മിശാക്, അബദ്നെഗോ, ഈ 4 പേർ മാത്രം.
You know what God is looking for today with Babylonian spirits spread everywhere in Christendom?
Babylonia almav kristiya logathellam vyaparikkunna ee kaalakattathil devam endanu shradhikkunnathu ennu ningalkku ariyamo?
He is looking for the Daniel.
Avan Danieline
Shadrach, Meshach, Abednego.
Shadrachumareyum Meshachumareyum Abednegomareyum anveshikkunnu.
We think we are going to influence the country of Kerala with large numbers and big parades through the street of Christians.
വളരെ വലിയ ഘോഷയാത്രകളോ അല്ലെങ്കിൽ മാർച്ചുകളോ ഒക്കെ സംഘടിപ്പിച്ച് കേരള സംസ്ഥാനത്തെ മുഴുവനും സ്വാധീനിക്കാമെന്നാണോ നാം കരുതുന്നത്?
ഹൗ ഇംപ്രസീവ് ഡു യു തിങ്ക് ജീസസ് ലുക്ക്ഡ് മാർച്ചിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ് വിത്ത് 12 പീപ്പിൾ.
വെറും 12 പേരുമായി നിരത്തുകളിലൂടെ യാത്ര ചെയ്ത യേശുവിനെ നോക്കി ആരെങ്കിലും വലിയ ഒരു കാര്യമെന്ന് കരുതിയെന്ന് നിങ്ങൾ
കരുതുന്നുണ്ടോ?
12 പേർ ഒരു ഘോഷയാത്രയായി ഒരു നിരത്തിലൂടെ പോയാൽ ആ ഗവൺമെന്റ് അത് വലിയ കാര്യമായി കരുതും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
Those 11 people shook the world and turned it upside down.
ആ 11 പേർ ഈ ലോകത്തെ, അന്നത്തെ ലോകത്തെ
കീഴ്മേൽ
മറിച്ചത്.
I have many times told the Lord.
ഞാൻ പലപ്പോഴും കർത്താവിനോട് പറയാറുണ്ട്,
Lord, if in my lifetime I can produce even 4 or 5 like those 11 disciples, I feel my life's work is done.
കർത്താവേ, ആ 11 പേരെ പോലെയുള്ള 4 or 5 പേരെയെങ്കിലും എന്റെ ശുശ്രൂഷ വഴി എനിക്ക് ഉളവാക്കുവാൻ സാധിച്ചെങ്കിൽ എന്റെ ജീവിതം സഫലമായി എന്ന് ഞാൻ കരുതും.
Who fear nobody but God.
ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത.
Who have no interest in life except to please God.
ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇല്ലാത്തവർ.
Who hate nobody.
മറ്റാരെയും വെറുക്കാതെ.
Who are jealous of nobody.
മറ്റാരോടും അസൂയയില്ലാത്തവർ.
But who hate sin with all their hearts.
എന്നാൽ പാപത്തെ തങ്ങളുടെ മുഴുവൃദയത്തോടെയും വെറുക്കുന്നവർ.
Who are not pursuing after money but pursuing after righteousness.
പണത്തെയല്ല നീതിയെ തന്നെ പിന്തുടരുന്നവർ.
Lord, 4 or 5 people like that is enough.
കർത്താവേ, അങ്ങനെയുള്ള 4 or 5 പേർ മതി.
You know, when Jesus told his disciples,
യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു,
in the Sermon on the Mount,
ഈ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നതായി നാം
കാണുന്നു, Matthew 5:14, you are the light of the world.
മത്തായി 5:14 പതിനാലാം വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു.
How did they have light in those days?
എങ്ങനെയാണ് ആ കാലത്ത് വെളിച്ചം?
There was no electricity.
അന്ന് ഇന്നത്തേത് പോലെ വൈദ്യുതി ഇല്ലായിരുന്നു.
Only by fire.
അഗ്നി, അഗ്നിയാലാണ് അന്ന് വെളിച്ചം നൽകപ്പെട്ടിരുന്നത്.
He might as well told them, you are the fire to be in the world. He could have said that.
യേശുവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, നിങ്ങൾ ഭൂമിയുടെ അഗ്നിയാണ്.
You are the ones who have to give light with your fire.
നിങ്ങളാണ് നിങ്ങളുടെ അഗ്നിയാൽ ലോകത്തിന് പ്രകാശം നൽകേണ്ടത്.
It must stand out there like it says, like a city on a hill.
മലമേലിരിക്കുന്ന പട്ടണം
മറഞ്ഞിരിക്കുന്ന പോലെ. Matthew 5:14.
മത്തായി 5:14 കാണുന്നത് പോലെ.
You know, like a city on a hill, you must be like a fire burning there that everybody can see.
മലമേൽ പടുന്ന ഒരു പട്ടണം എല്ലാവർക്കും കാണാവുന്നത് പോലെ നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു അഗ്നി ആയിരിക്കണം.
Flaming torches they used to carry those days with fire to show the way.
അന്ന് വഴി കാണിക്കുവാനായി ആൾക്കാർ കൊണ്ടു നടന്നിരുന്ന തീ പന്തങ്ങൾ നിങ്ങൾക്കറിയാം.
It doesn't occupy much space, that fire. It's a very small area, the fire.
ആ അഗ്നി വലിയൊരു ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു അഗ്നിയല്ല, ഒരു
ടോർച്ച്,
അല്പം സ്ഥലം മാത്രം എടുക്കുന്ന ഒരു ചെറിയ അഗ്നി.
You don't have to be big in number.
നിങ്ങൾ വലിയ ഒരു സംഖ്യ ഉണ്ടാകണമെന്നില്ല.
I don't believe that bush in the wilderness was the biggest bush.
ആ മരുഭൂമിയിലെ മുൾപ്പടർപ്പ് ആ വലിയ ഒരു ചെടി ആയിരുന്നില്ല.
Or the most beautiful.
ആ അന്നത്തെ ഏറ്റവും മനോഹരമായ ഒരു ചെടിയുമല്ലായിരുന്നു അത്.
I don't want to be the biggest church.
ഏറ്റവും വലിയ ഒരു സഭ ആയിരിക്കണമെന്ന്.
I don't want to be the most beautiful.
അത് ഏറ്റവും മനോഹരമായ ഒന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
I don't want to have the best music.
അതിൽ ഏറ്റവും ഉത്തമമായ ഏറ്റവും ഭംഗിയുള്ള സംഗീതം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
I don't even want to have the best preaching.
അതിനുള്ളിലെ വചന ശുശ്രൂഷയും ഏറ്റവും നല്ലതായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
But I want the fire.
എന്നാൽ അവിടെ ദൈവത്തിന്റെ അഗ്നി ഉണ്ടാകണം.
Otherwise, we are not a light.
അല്ല എങ്കിൽ നമുക്ക് പ്രകാശമായിരിക്കാൻ സാധിക്കുകയില്ല.
It's the light, it's the fire that makes sure the light is there.
അഗ്നിയാണ് അവിടെ പ്രകാശം പരത്തുന്നത്.
You know, you've heard me say this before.
ഇത് ഞാൻ മുൻപും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്.
If you read the book of Exodus,
പുറപ്പാട് പുസ്തകം വായിച്ചാൽ,
it's possible to make a tabernacle today exactly like the tabernacle Moses made in the wilderness.
മോശ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയ സമാഗമന കൂടാരം പോലെ തന്നെ ഉള്ള ഒരു കൂടാരം.
100% according to God's pattern.
100% ദൈവം കാണിച്ച മാതൃകയനുസരിച്ച് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും.
There's only one thing you won't be able to produce.
എന്നാൽ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്.
The pillar of fire on top of that you can't produce.
അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ
അഗ്നിസ്തംഭം. Huge fire going up to heaven standing there.
ആ സമാഗമന കൂടാരത്തിൽ നിന്ന് മുകളിലേക്ക് ആകാശം വരെ മുട്ട നിന്നിരുന്ന ആ അഗ്നിയുടെ സ്തംഭം.
And that was the only mark that God was with them.
അതായിരുന്നു ദൈവം അവരുടെ കൂടെ വസിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏക തെളിവ്.
Today people look for so many other things.
ഇന്ന് മറ്റനേകം കാര്യങ്ങളാണ്.
New Testament pattern.
പുതിയ നിയമ പാറ്റേൺ, പുതിയ നിയമ മാതൃക.
It's true. Moses had to make it exactly according to the pattern.
അത് ശരിയാണ്. മോശയും ദൈവം കാണിച്ചത് അതേ മാതൃകയിലാണ് സമാഗമന കൂടാരം പണിതത്.
They made the tabernacle, the temple, exactly according to the pattern God gave to David.
ദാവീദിന് ദൈവം കാണിച്ച മാതൃക അനുസരിച്ച് തന്നെയാണ് സോളമൻ ജെറുസലേമിലെ ദേവാലയം പണിതത്.
I hope you know that.
നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. God did not give the pattern to Solomon, he gave it to David.
അത് സോളമൻ അല്ല ദൈവം മാതൃക കാണിച്ചത്, ദേവാലയത്തിന്റെ മാതൃക ദാവീദിനാണ് ദൈവം കാണിച്ചത്.
The last chapter is 1 Chronicles.
ഒന്ന് ദിനവൃത്താന്തത്തിന്റെ അവസാന അധ്യായങ്ങളിൽ നാം ഇത്
കാണുന്നു.
ദാവീദ് സോളമനോട് പറയുന്നു, സോളമനെ ദൈവം എനിക്ക് കാണിച്ചു തന്ന
മാതൃകയാണ്.
നിങ്ങൾക്കറിയാമോ, യഥാർത്ഥമായും യഥാർത്ഥ നിലയിൽ ദാവീദാണ് ആ
ആലയം.
അവന് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ വളരെ ഹൃദയഭാരമുള്ളവനായി. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് അത് നിർമ്മിക്കാൻ.
But he gathered all the material
എന്നാൽ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും എല്ലാ സാധനങ്ങളും
ഗോൾഡ് ആൻഡ് സിൽവർ ആൻഡ് എവരിതിങ് ഹി കളക്ടഡ്
സ്വർണവും വെള്ളിയും എല്ലാം ദാവീദ് സംഭരിച്ചു
ആൻഡ് ലോട്ട് ഓഫ് ഇറ്റ് ഫ്രം ഹിസ് ഓൺ പോക്കറ്റ് ഹി ഗേവ്
അതിൽ വലിയ ഒരളവ് സ്വന്തം ധനത്തിൽ നിന്നാണ് ദാവീദ്
ആൻഡ് ദെൻ ഹി ഗേവ് ദി പാറ്റേൺ ഓൾസോ വിച്ച് ഗോഡ് ഗേവ് ഹിം
ദൈവം കാണിച്ച മാതൃകയും അവൻ കൊടുത്തു
ആൻഡ് സോളമൻ വാസ് ഓൺലി ലൈക്ക് ദി മേസൺ ഹൂ ബിൽറ്റ് ഇറ്റ് ദാറ്റ്സ് ഓൾ
സോളമൻ ആ കെട്ടിടം പണിത ഒരു പണിക്കാരനെ പോലെ മാത്രമായിരുന്നു
ദാറ്റ്സ് ഓൾ ഹി വാസ് ജസ്റ്റ് എ ലേബറർ
അവനൊരു വെറുമൊരു പണിക്കാരൻ മാത്രം
ദി വൺ ഹൂ the whole architect
adinte shilpi
was David under God's hand
devathinte karathinte keeril David aayirunnu adinte
and the fire came because it is according to God's plan
devathinte agni avade vannathu adu devathinte pathavi anusarichu thanne paniyappettathu
you know later on you read in Ezekiel the glory went away
ennal pinnide naam vaayikkunnu Ezekielinte pusthakathil devathinte aa thejathu adil
but you look at the temple it was still Solomon's temple beautiful
എന്നാൽ അന്നത്തെ ആ ദേവാലയത്തെ നാം നോക്കിയാൽ അത് വളരെ മനോഹരമായി സോളമൻ പണിതതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ തേജസ്
there are many churches like this
ഇന്ന് അനേക സഭകൾ അങ്ങനെയുണ്ട്
we read when Solomon dedicated the temple the fire fell
നാം വായിക്കുന്നുണ്ട് സോളമൻ ആ ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവത്തിന്റെ അഗ്നി അവിടെ ഇറങ്ങി
but after a few years it went away
എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ അഗ്നി അവിടെ നിന്ന് നീങ്ങിപ്പോയി
that's what I always look for
അതാണ് ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നത്
is there a fire here the fire of purity
ഇവിടെ ശുദ്ധിയുടേതായ ആ അഗ്നി ഇപ്പോഴും ഉണ്ടോ
the fire of the humility of Jesus Christ
യേശുവിന്റെ താഴ്മയുടെ അഗ്നി ഇവിടെ ഉണ്ടോ
many people think of fire as only purity
പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ശുദ്ധി അതിന്റെ അഗ്നിയെക്കുറിച്ച് മാത്രമാണ്
humility is also a fire
എന്നാൽ താഴ്മയും അഗ്നി തന്നെയാണ്
a proud person is a very cold person
ഒരു
is a cold person
അഹങ്കാരമുള്ള ഗർവുള്ള ഒരു മനുഷ്യൻ ഒരു തണുത്ത മനുഷ്യനാണ്
I don't want to be near such people
അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല
whether they are preachers or anybody
അവര് പ്രസംഗകരോ ആരോ ആയിക്കൊള്ളട്ടെ
there's an ancient not part of the bible but an ancient writing
ബൈബിളിന്റെ ഭാഗമല്ലാത്ത ഒരു പഴയ കാലത്തെ ഒരു
written by a Jewish person
യഹൂദനായ ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ്
in that book he writes
ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു
as when you touch tar it's so difficult to get it off your hands
നാം tar അതിനെ സ്പർശിച്ചാൽ ഉരുകിയ tar സ്പർശിച്ചാൽ അത് കയ്യിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്
in the same way if you associate with a proud person you will get that to yourself also
angana thanne nigaliyaya ahankariyaya oru vyaktiyumayi ningal sambarkam pularthiyal ningalilekkum ahankaram pettanu patti pidikkum
you must be careful who you associate with
ningal aarumayi idapalagunu ennulla karyathil ningal swathalakkum
I always warn the young people in our church
nan sabhayile cherappakare palappolum avarku munnariyip nalgarunde
be careful of anyone who's got some pride in him
മറ്റുള്ള അഹങ്കാരം ഗർവുള്ള ആരെയും
lot of young people with a tremendous amount of pride
ഇന്ന് അനേക യുവാക്കന്മാരും യുവതികളിലും വളരെ ബഹളമുള്ളവരാണ്
they are gifted
അവർ വളരെ കഴിവുള്ളവരും പല കഴിവുകളുള്ളവരാണ്
educated
അവർ വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്
stay away from them
അവരിൽ നിന്ന് നീ അകന്നു മാറി നിൽക്കുക
look for the humble
നീ താഴ്മയുള്ളവരോട് അവരെ നീ അന്വേഷിക്കുക
those who have a low estimate about themselves
തങ്ങളെക്കുറിച്ച് വളരെ എളിയ ചിന്തകളുള്ള ആൾക്കാരെ അവരെ നീ അന്വേഷിക്കുക
they will bless you
അവർ നിന്നെ അനുഗ്രഹിക്കും
because God gives his grace to the humble
എന്നാൽ ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത്
I have seen humility as a tremendous fire
അതിനാൽ ഞാൻ താഴ്മയെ വലിയ ഒരു അഗ്നി എന്ന നിലയിലാണ് കാണുന്നത്
ഐ വാണ്ട് ടു ഡ്രോ നിയർ ടു സച്ച് ബേർണിംഗ് ബുഷസ് ബിക്കോസ് ഐ കൻ ഹിയർ ഗോഡ് സ്പീക്ക് ടു മീ ത്രൂ ദം
അങ്ങനെയുള്ള താഴ്മയുള്ള അഗ്നി കത്തുന്ന മുൾപടർപ്പുകളുടെ അടുത്തേക്ക് ചെല്ലുവാൻ അവരിലൂടെ ദൈവശബ്ദം കേൾക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്
ആൻഡ് ഇഫ് യു ഡിറ്റർമിൻ ടു ബി ലൈക്ക് ദാറ്റ് യു കൻ ബി എ ബേർണിംഗ് ബുഷ് ടു
നീയും അങ്ങനെ താഴ്മയുള്ളവനാകുവാൻ നീ നിർണയമുള്ളവനാണെങ്കിൽ നിനക്കും കത്തുന്ന ഒരു മുൾപടപ്പായി നിൽക്കുവാൻ സാധിക്കും
ബട്ട് ഇറ്റ്സ് സോ ഈസി ടു ബിക്കം പ്രൗഡ്
എന്നാൽ ഗർവുള്ളവനായിരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം
That is another huge onion.
അതും വലിയ ഒരു ഉള്ളി ഒരു സബോള പോലെയാണ്
We get rid of worldly pride and then there's this massive onion of spiritual pride underneath it.
നാം ലോകപരമായ ആ ഗർവ് അത് നീക്കി കഴിയുമ്പോൾ അതിന്റെ അടിയിൽ ഇതാ മറ്റൊരു ലെയർ, അത് ആത്മീയമായ നിഗളം.
Layer and layer and layer and layers of them.
ഇങ്ങനെ പല വിധത്തിലുള്ള പല തൊലികൾ പല നിലയിൽ പല തലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
Every time you see it, if you get rid of it, the fire will burn in your life.
ഓരോ പ്രാവശ്യവും ആ പുറമേയുള്ള ആ ഗർഭനെ നീക്കിക്കളയുമ്പോൾ ദൈവത്തിന്റെ അഗ്നി കൂടുതൽ ശക്തിയായ നിന്റെ ജീവിതത്തിൽ പ്രകാശിക്കും.
And then we will be as a church like a city set on a hill.
അപ്പോൾ നാം മലമേൽ പടുതപ്പെട്ട ഒരു പട്ടണം പോലെയുള്ള ഒരു സഭയായി തീരും.
People will never forget you.
നിന്നെ കാണുന്ന മനുഷ്യർ നിന്നെ ഒരിക്കലും മറക്കുകയില്ല.
I remember when I was a young man.
ഞാൻ ചെറുപ്പക്കാരനായിരിക്കുന്ന യുവാവായിരിക്കുന്ന സമയത്ത്
And I read something.
ഞാൻ ഒരു കാര്യം വായിച്ചു.
Which I have never forgotten.
ആ കാര്യം ഞാൻ ഇന്ന് വരെ മറന്നിട്ടില്ല.
I don't remember the exact words, but I wrote it down in one of my old Bibles.
ഞാൻ അതിന്റെ കൃത്യമായ വാക്കുകൾ ഓർക്കുന്നില്ല എങ്കിലും ഞാൻ എന്റെ ബൈബിളിൽ അത് കുറിച്ചു വെച്ചിരുന്നു.
It said there be a saint.
അത് പറയുന്നത് നീ ഒരു വിശുദ്ധനായിരിക്കുക.
Be a holy, humble man.
നീ താഴ്മയുള്ള ഒരു വിശുദ്ധനായിരിക്കുക.
People may oppose you.
ജനങ്ങൾ നിന്നെ എതിർക്കുമായിരിക്കും.
They may criticize you.
അവർ നിങ്ങളെ നിന്നെ കുറ്റാരോപണം ചെയ്യും.
They may call you all types of names.
അവർ നിനക്കെതിരായി പല ദൂഷണനാമങ്ങളും പറയും.
But they will never forget you in all their life.
എന്നാൽ അവർ ഒരു നാളും നിന്നെ മറക്കുകയില്ല അവരുടെ
ജീവിതത്തിൽ. They will know that once in their life they came across a saint.
അവരൊന്നറിയും അവരുടെ ജീവിതത്തിൽ അവർ ഒരു നാൾ ഒരു വിശുദ്ധനെ കണ്ടു.
I said, Lord, I want to be like that.
ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അതുപോലെയുള്ള ഒരാളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to be a person whom others will never forget if they have come across me once.
എന്നെ ഒരിക്കൽ കണ്ട ഒരാൾ എന്നെ ഒരിക്കലും മറക്കാതിരിക്കത്തക്ക നിലയിലുള്ള വ്യക്തിയായിട്ട്.
You think you could have met Jesus and spoken to him for even 5 or 10 minutes and ever forgotten that in your whole life?
നിങ്ങൾക്കറിയാമോ, നിങ്ങൾ യേശുവിനെ ഒരിക്കലായി മാത്രം 5 or 10 minutes മാത്രം കണ്ടിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും യേശുവിനെ മറക്കുവാൻ സാധിക്കുകയില്ല.
You know, when I look back over my life at all the great saints I have met,
എന്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഞാൻ കണ്ട വിശുദ്ധരായിട്ടുള്ള പലരെയും,
I remember just a few people.
ഞാൻ അതിൽ ചുരുക്കം ചിലരെ മാത്രമാണ് അവരെ
കുറിച്ച്.
അവര് കത്തുന്ന മുൾപ്പടർപ്പ് പോലെയുള്ള ചുരുക്കം ചില വ്യക്തികളെ ഞാൻ ഓർക്കുന്നു.
I remember one brother who I don't even know his name today.
ഞാൻ ഒരു വ്യക്തിയെ ഓർക്കുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല.
He was not even from India.
അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു.
He was from England or somewhere.
ഇംഗ്ലണ്ടിൽ നിന്നോ മറ്റോ ആയിരുന്നു.
He was from some Anglican church on top of that.
അത് അദ്ദേഹം നമ്മുടെ സ്ഥലങ്ങളിലല്ല, ആംഗ്ലിക്കൻ
സഭയിലും.
അദ്ദേഹം ഒരു മുഴുവൻ
സമയം,
അദ്ദേഹം ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഇന്ത്യ സന്ദർശിച്ച ഒരു വ്യക്തിയായിരുന്നു.
ഹി കെയിം ടു മൈ ഹൗസ്.
അദ്ദേഹം ഒരിക്കലും എന്റെ ഭവനത്തിൽ അല്പ നിമിഷങ്ങൾ മാത്രമേ
ചെലവാക്കൂ.
40 വർഷങ്ങൾക്ക് മുൻപായിരുന്നു.
Till today I haven't forgotten it.
ഇന്നുവരെ ഞാൻ അദ്ദേഹത്തെ,
I forgot his name.
ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നു.
But I remember the impression he left on me after a few minutes of talking to me.
എന്നാൽ ചുരുക്കം ചില നിമിഷങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ ആ മുദ്ര ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്.
It was like I had met the burning bush.
ഒരു കത്തുന്ന മുൾപടർപ്പിനെ കണ്ടതുപോലെ തന്നെ. അത് ക്രിസ്തുവിനെ ഞാൻ കണ്ടതുപോലെ.
And he didn't preach to me.
എന്നോട് അവൻ പ്രസംഗിച്ചില്ല.
It was just the way he spoke and everything else.
അവൻ സംസാരിച്ച ആ രീതി, അവന്റെ ഇടപെടലുകൾ, അതാണ്.
Lord, I understand now what it is to be a light.
അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഒരു പ്രകാശം എങ്ങനെയായിരിക്കണം, എങ്ങനെ വെളിച്ചമായിരിക്കണം എന്നുള്ളത്
എനിക്ക്.
മോശ ഒരിക്കലും തന്റെ ജീവിതകാലത്ത് ആ കാഴ്ച മറന്നില്ല.
40 years after meeting with God.
40 വർഷങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയ, മരുഭൂമിയിൽ കണ്ടുമുട്ടിയ 40 വർഷങ്ങൾക്ക്
ശേഷം Deuteronomy 33.
അവൻ ആവർത്തന പുസ്തകം 33-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നു.
He blesses the tribes of Israel.
അവൻ ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെ പറയുന്നതായി നാം വായിക്കുന്നു.
He comes to Joseph in Deuteronomy 33 in verse 13.
ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ യോസഫിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു.
And he specially wants to give a blessing to Joseph.
ജോസഫിന് ഒരു പ്രത്യേക നിലയിലുള്ള അനുഗ്രഹം അവൻ
കൊടുക്കുന്നു.
വളരെ നല്ല കാര്യങ്ങൾ അവൻ ജോസഫിനെ കുറിച്ച്
പറയുന്നു. 14, the choice yield of the sun with the choice produce of the months.
14-ാം വാക്യത്തിൽ സൂര്യനാലുള്ള ഭാഗം വിശേഷഫലം കൊണ്ടും പ്രതിമാസ ചന്ദ്രനാലുള്ള ഭാഗം വിശിഷ്ടഫലം
കൊണ്ടും
പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ
സാധനങ്ങൾ,
ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും
ആൻഡ് ദ ചോയ്സ് തിങ്സ് ഓഫ് ദി എർത്ത്
ഭൂമിയിലെ വിശേഷ വസ്തുക്കൾ കൊണ്ടും
ആൻഡ് ദെൻ ഹി സേസ് ദ ഫേവർ ഓഫ് ദാറ്റ് വൺ ഹൂം ഐ മെറ്റ് ഇൻ ദ ബുഷ്
മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസഫിന്റെ ശിരസിന്മേൽ
ഹി കാനോട്ട് തിങ്ക് ഓഫ് എനിതിങ് ഗ്രേറ്റർ ദാൻ ദാറ്റ്
അതിലും വലിയ ഒന്ന് മോശയ്ക്ക് ചിന്തിക്കുവാൻ കഴിവില്ലായിരുന്നു
He says, I think of God as the God who dwelt in the bush.
ഞാൻ ഓർക്കുന്നത് ഞാൻ മുൾപ്പടർപ്പിൽ വസിച്ച ആ
ദൈവത്തെയാണ് Be a burning bush and people will never forget you.
ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ അഗ്നി കത്തുന്ന ഒരു മുൾപ്പടർപ്പ് പോലെ ആയിരിക്കട്ടെ ദൈവം മനുഷ്യർ നിങ്ങളെ മറക്കുകയില്ല
I don't care if people forget the sermons I preach.
ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ആളുകൾ മറന്നാൽ എനിക്കത് വിഷയമല്ല
Our calling is to draw people to Christ.
എന്റെ ചുമതല കർത്താവിനെ അനുഗമിക്കുവാൻ
ആളുകളെ വിളിക്കുക. Doesn't even matter if they forget my name.
എന്റെ പേര് അവർ മറന്നാലും എനിക്കത് പ്രശ്നമല്ല.
But if they remember that once in my life I came across a man who was different.
എന്നാൽ അവരിങ്ങനെ ഓർക്കണം ജീവിതത്തിൽ ഒരു നാൾ വ്യത്യസ്തനായ ഒരുവനെ ഞാൻ കണ്ടുമുട്ടി.
Once in my life I came across a preacher who was different.
എന്റെ ജീവിതത്തിൽ ഒരിക്കൽ വ്യത്യസ്തനായ ഒരു പ്രസംഗകനെ ഞാൻ കണ്ടുമുട്ടി.
Be like that my brothers sisters.
അങ്ങനെയുള്ള വ്യത്യസ്തനായ ഒരുവനായിരിക്കാൻ പ്രിയ സഹോദര
once upon a time I came across a sister who never gossiped but only blessed me with the
ഒരിക്കൽ
likeness of Christ.
ഒരിക്കലും ദൂഷണം പറയാത്ത ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരു സഹോദരിയെ ഞാൻ കണ്ടുമുട്ടി എന്ന്
പറയുന്നത്
അങ്ങനെയുള്ള ഒരു സഹോദരിയെക്കുറിച്ച് നിനക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ
Imagine if you can be like that.
അങ്ങനെയുള്ള ഒരു സഹോദരിയായിരിക്കാൻ നിനക്ക് സാധിക്കും എന്നുള്ള കാര്യം നീ ചിന്തിക്കുന്നുണ്ടോ
What a wonderful thing.
എത്ര മനോഹരമായ എത്ര ശ്രേഷ്ഠമായ കാര്യം
It challenges me.
അത് എന്നെ വെല്ലുവിളിക്കുന്നു
See what the Lord told Ezekiel.
ഇസക്കിയേലിനോട്
ചാപ്റ്റർ
33 ഹെസ്കിയേലിന്റെ 33 അധ്യായത്തിൽ ദൈവം ഹെസ്കിയേലിനോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം
ഹി ഗേവ് ഹിം എ വെരി ഹാർഡ് മെസ്സേജ് ടു പ്രീച്ച്
വളരെ കഠിനമായ വളരെ കർക്കശമായ ഒരു സന്ദേശമാണ് ഹെസ്കിയേലിന് ദൈവം
കൊടുത്തത് ഹി വാസ് ഇൻ ബാബിലോൺ ആൻഡ് ഇറ്റ്സ് ലൈക്ക് പ്രീച്ചിംഗ് ടു ബാബിലോണിയൻ ക്രിസ്ത്യൻസ് ടുഡേ
അവൻ ബാബിലോണിലായിരുന്നു ബാബിലോണിയ ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്നത് പോലെയാണ്
ഗോഡ് ന്യൂ ദാറ്റ് ഓൺലി ഡാനിയൽ ആൻഡ് ഹിസ് ത്രീ ഫ്രണ്ട്സ് ആർ ഗോണ ലിസൺ ടു ഓൾ ദിസ്
ദൈവത്തിന് അറിയാമായിരുന്നു ദാനിയേലും അവന്റെ കൂടെയുള്ള മൂന്ന് കൂട്ടുകാരും മാത്രമേ ഈ സന്ദേശം
ദി അദേഴ്സ് വിൽ ലുക്ക് അറൗണ്ട് ബാബിലോൺ ആൻഡ് സേ യാ വി ഡു വാട്ട് വി ഷുഡ് ഡു ഓൺ ദി സാബത്ത് ബട്ട് വി ഗോട്ട് ടു മേക്ക് വാട്ട് വി കാൻ ഹിയർ ഫോർ ഔർസെൽവ്സ് ഇൻ ബാബിലോൺ
മറ്റുള്ളവരൊക്കെ ബാബിലോണിൽ വെച്ച് ഇങ്ങനെ പറയും ശരി സാബത്ത് ദിവസം നാം ചെയ്യേണ്ട കാര്യം നാം ചെയ്യും പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ ഈ ബാബിലോണിൽ സമ്പാദിക്കാൻ